Trivandrum's number one morning show. Morning number one.
Morning number one.
With RJ Lavanya.
With RJ Lavanya.
സക്കരകെട്ടി അതുപോലെ തന്നെ താളവട്ടം എന്ന രണ്ട് സിനിമകളിലെ പാട്ട് ഇങ്ങനെ കേട്ട് ആസ്വദിച്ചപ്പോഴത്തേക്കും യെസ് ഐ എം ബാക്ക് ഓൺ ദ ട്രാക്ക്. ദിസ് ഇസ് യുവർ ഓൺ ആർജെ ലാവണ്യ. മോർണിംഗ് നമ്പർ വണ്ണിൽ ഓക്കെ സൂപ്പർ ഹിറ്റ്സ് 93.5 എഫ്എമ്മിൽ ഇനി ചില്ലറ കാര്യങ്ങൾ ഓർക്കാൻ ഓർപ്പിക്കാനുള്ള സമയമാണ്. ടാഗോർ തിയേറ്റർ പ്രധാന വേദിയാക്കിക്കൊണ്ട് ഇന്ന് മുതൽ ദേശീയ നാടകോത്സവം തുടങ്ങുകയാണ് നമ്മുടെ നഗരത്തിൽ. രാജ്യത്തിലെ പ്രശസ്തരായിട്ടുള്ള തിയേറ്റർ ഗ്രൂപ്പുകളുടെ 17 നാടകങ്ങളാണ് വൈകിട്ട് 6-നും 8-നും നമ്മുടെ നഗരത്തിൽ അരങ്ങേറാൻ പോകുന്നത്. ഇത് നടത്തുന്ന ആൾക്കാരാണെന്ന് ചോദിച്ചാൽ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിലെ ഡോക്ടർ അഭിലാഷ് പിള്ള സാറാണ്. സോ ഇന്ന് മുതൽ 24 വരെയാണ് ടാഗോർ തിയേറ്റർ മുഖ്യവേദി ആയിക്കൊണ്ട് ഇങ്ങനൊരു സംഭവം നടക്കുന്നത്. ഓർപ്പിക്കുന്നു ആർജെ ലാവണ്യ മോർണിംഗ് നമ്പോണിൽ. ഇനി ഓർപ്പിക്കാനുള്ള ഒരു കാര്യം ഇന്ന് തപാൽ സമരമാണ്. രണ്ട് യൂണിയനുകളും സമരത്തിൽ സജീവമായി പങ്കെടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് പലയിടത്തും ഇത് പ്രവർത്തിക്കുന്നില്ല. അതുകൊണ്ട് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ SSLC എക്സാംസ് എഴുതി കഴിഞ്ഞാൽ പേപ്പർ ഇവാലുവേഷന് വേണ്ടിയിട്ടുള്ള പേപ്പറുകളൊക്കെ തപാൽ വകുപ്പ് വഴിയാണ് പലയിടത്തും സെന്ററുകളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഇന്ന് അതിനൊരു പ്രശ്നം ഉണ്ടാവും. സോ അതുകൊണ്ട് തന്നെ ഇന്ന് അങ്ങനെ നടന്നില്ല എന്നുണ്ടെങ്കിൽ ഇന്ന് എവിടെയാണ് ഇത് സൂക്ഷിക്കുക എന്നുള്ളതിനെക്കുറിച്ചും അല്ലെങ്കിൽ പരീക്ഷാ ഭവനിലോ അതായത് ഓഫീസുകളിലോ ഒക്കെ ഇത് കൃത്യമായി സൂക്ഷിച്ചു വെക്കുന്നതിനെ കുറിച്ചുള്ള ഒരു സേഫ്റ്റി പ്രോബ്ലം പറയുന്നുണ്ട്. സോ എന്തായാലും അതൊരു ആശങ്കകരമായിട്ടുള്ള ഒരു പ്രശ്നമാണ് ഇന്ന് തപാൽ വകുപ്പ് ഇങ്ങനൊരു പണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കുന്ന സമയത്ത്. എന്നാലും നിങ്ങളുടെ പ്രിയപ്പെട്ട ആൾക്കാർക്കുള്ള ആശംസകൾ അത് വിളിച്ചറിയിക്കാൻ മറക്കണ്ട. അത് ഞാൻ പ്രിയപ്പെട്ടവരുടെ കയ്യിൽ കൃത്യമായി എത്തിക്കുന്നതായിരിക്കും. വിളിച്ചറിയിക്കേണ്ട നമ്പർ 0471233935. കേൾക്കൂ കേൾക്കൂ കേട്ടുകൊണ്ടിരിക്കുന്ന മോർണിംഗ് നമ്പർ വൺ വിത്ത് മീ ആർജെ ലാവണ്യ.
Trivandrum's number one morning show. Morning number one.
Morning number one.
With RJ Lavanya.
With RJ Lavanya.
ജയൻ, അപ്പൊ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ കഴിക്കുന്ന ഭക്ഷണവും അല്ലെങ്കിൽ കുടിക്കുന്ന വെള്ളവും സുരക്ഷിതമാണോ എന്ന് എപ്പോഴെങ്കിലും ചെക്ക് ചെയ്യാറുണ്ടോ പുറത്തു കഴിക്കുമ്പോഴാണെങ്കിലും?
ഇല്ല, നമ്മളത് സാധാരണ ചെക്ക് ചെയ്യാറില്ല.
പക്ഷെങ്കിൽ
ഇപ്പോഴത്തെ ഒരു രീതി വെച്ചിട്ട്, അതായത് നമ്മുടെ പഞ്ചായത്തുകളിൽ നിന്നായാലും അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിൽ നിന്നായാലും അതിനൊരു റെഗുലർ ആയിട്ടുള്ള ഒരു പ്രോസസ്സിംഗ് ആവശ്യമാണ്. കാരണം ഇപ്പം എല്ലാത്തിലും മായവും അതുപോലുള്ള പ്രശ്നങ്ങൾ ആയതുകൊണ്ട് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, ഇപ്പൊ തന്നെ ഈ ക്യാൻസർ അല്ലെങ്കിൽ അതുപോലുള്ള രോഗങ്ങൾ വന്നതിന് ശേഷം ഗവൺമെന്റിൽ നിന്ന് ഒത്തിരി ചികിത്സാ സഹായങ്ങൾ കൊടുക്കുന്നുണ്ട്.
അതെ,
ഒത്തിരി ഒത്തിരി പൈസ അതിനുവേണ്ടി ചെലവാക്കുന്നുണ്ട് ഗവൺമെന്റ്. ഞാൻ പറഞ്ഞിട്ട് ഈ രോഗം വന്നതിന് ശേഷം ചെലവാക്കുന്നതിനേക്കാൾ നല്ലത് രോഗം വരാതിരിക്കാനുള്ള കാര്യങ്ങൾ എന്തുകൊണ്ട് ഗവൺമെന്റ് ചെയ്യുന്നില്ല? അത് ചെയ്യണം. അതായത് ഫുഡ്, അതുപോലെ പരിസര ശുചീകരണം, ഇതൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള രോഗങ്ങളിൽ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും.
ഓക്കെ, ഇപ്പൊ ചേട്ടൻ താമസിക്കുന്ന സ്ഥലം ഒരു ഭക്ഷണ സൗഹൃദ അല്ലെങ്കിൽ ഒരു ജലസൗഹൃദ സ്ഥലമായി പ്രഖ്യാപിക്കണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ വേണമെന്നാണ് ചേട്ടൻ വിചാരിക്കുന്നത്?
ഹോട്ടലുകൾ, പിന്നെ പരിസരം, അതുപോലെ വെള്ള ശുദ്ധജലം, ഇതൊക്കെ ക്ലിയർ ആയിരിക്കണം.
ഓക്കെ, അതിനിടക്കിടയ്ക്ക് ചെക്ക് ചെയ്യാനൊരു ആൾക്കാരും വേണം അല്ലേ? തീർച്ചയായിട്ടും. താങ്ക് യു സോ മച്ച് എന്ന് വിളിച്ച് പറഞ്ഞു കേട്ടോ. അഭിപ്രായങ്ങളുമായി നമ്മളോടൊപ്പം ലിസ്ണേഴ്സ് ഉണ്ട്, നമുക്ക് കേൾക്കാം.
Trivandrum's number one morning show. Morning number one.
Morning number one.
With RJ Lavanya.
With RJ Lavanya.
ഓക്കെ, കിരൺ പറയൂ, എന്താണ് കിരണിന്റെ അഭിപ്രായം?
എന്റെ അഭിപ്രായം, നമ്മൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അഞ്ച് കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് ശ്രദ്ധിക്കാനുള്ളത്. ശുദ്ധജലത്തിന്റെ അവൈലബിലിറ്റി, അവൈലബിലിറ്റി ഇല്ലാന്നുണ്ടെങ്കിൽ പ്യൂരിഫൈ ചെയ്യാനുള്ള ഒരു മാർഗം. രണ്ടാമത്തെ കാര്യം, പ്ലാസ്റ്റിക് കവറിലുള്ള പാക്കിംഗ് ഒഴിവാക്കുക. മൂന്നാമത്തെ കാര്യം, എണ്ണയുടെ തുടർ ഉപയോഗം, അതായത് ഒരു പ്രാവശ്യം ഉപയോഗിച്ച എണ്ണ രണ്ടാമത് ഉപയോഗിക്കാതിരിക്കാൻ ഹോട്ടലുകൾ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ബന്ധപ്പെട്ട അധികാരികൾ ശ്രദ്ധിക്കണം. നാലാമത്തെ കാര്യം, ആഹാരം, പഴക്കം വന്ന ആഹാരങ്ങൾ അവിടെ വിൽക്കാതിരിക്കാനുള്ള ഒരു ഇതുണ്ടാക്കണം. അന്വേഷണം തന്നെയാണ്, ഈ ഉദ്യോഗസ്ഥരുടെ തുടർന്നുള്ള അന്വേഷണത്തിന്റെ ഫലമായി മാത്രമേ അങ്ങനെയുള്ള ഇതുണ്ടാകത്തുള്ളൂ. പിന്നെ അവിടെ ഉള്ള സ്റ്റാഫിന്റെ, ഇപ്പൊ കിച്ചണിലുള്ളായിരുന്നാലും അല്ല സർവീസിലുള്ളായിരുന്നാലും, അവരുടെ ഹോസ്പിറ്റാലിറ്റി അനുവദിക്കുന്ന തരത്തിലുള്ള യൂണിഫോംസ് ഉണ്ടായിരിക്കണം. ഈ അഞ്ച് കാര്യങ്ങളുടെ കോർഡിനേറ്റ് ചെയ്താൽ മാത്രമേ നല്ല രീതിയിലുള്ള ആഹാരവും അതൊക്കെ കിട്ടത്തുള്ളൂ ഹോട്ടലുകളിൽ നിന്ന്. ട്രിവാൻഡ്രത്ത് തന്നെ 5-4 കോർണറിൽ നിന്ന് വെള്ളം എടുത്ത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലായിടത്തും ഒരുപോലത്തെ വെള്ളം ആയിരിക്കില്ല.
ഓക്കെ,
പല കണ്ടന്റ്സിന്റെയും വേരിയേഷൻ ഉണ്ടാവും അതിൽ.
തീർച്ചയായിട്ടും, താങ്ക് യു വിളിച്ചു പറഞ്ഞു കിരൺ.
Trivandrum's number one morning show. Morning number one.
Morning number one.
With RJ Lavanya.
With RJ Lavanya.
ഈ ശിവകുമാർ, ഞാൻ ഭക്ഷ്യ സുരക്ഷാ അസിസ്റ്റന്റ് കമ്മീഷണറാണ്.
ഓക്കെ സാർ, ഇപ്പൊ എന്തായാലും നമ്മുടെ ഒരു പഞ്ചായത്തോ അല്ലെങ്കിൽ ഒരു കോർപ്പറേഷനോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ഈ പറഞ്ഞ സ്ഥലങ്ങൾ ഒരു ഭക്ഷണ സൗഹൃദ അല്ലെങ്കിൽ ഒരു ജലസൗഹൃദ സ്ഥലമായി പ്രഖ്യാപിക്കണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ വേണ്ടത്? ആക്ച്വലി
സുരക്ഷിതാഹാരം ആരോഗ്യത്തിനാധാരം എന്ന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് സമ്പൂർണ്ണ ഭക്ഷ്യ സുരക്ഷാ ഗ്രാമപഞ്ചായത്ത് പദ്ധതി ഭക്ഷ്യ സുരക്ഷാ വകുപ്പ് നടപ്പാക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് 50 ഗ്രാമപഞ്ചായത്ത് സംസ്ഥാനത്തുടനീളം ഞങ്ങൾ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അതിൽ തിരുവനന്തപുരത്ത് പാറശ്ശാല, ചെറുന്നൂർ, വാമനപുരം ഈ പഞ്ചായത്തുകളാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഞങ്ങൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരിക്കലും ഡിപ്പാർട്ട്മെന്റ് മാത്രം വിചാരിച്ചാൽ ഒരു സമ്പൂർണ്ണ ഭക്ഷ്യസുരക്ഷയിലേക്ക് നമുക്ക് എത്താൻ കഴിയില്ല. അപ്പൊ അതിനു വേണ്ടിയിട്ട് വ്യാപാരികള്, ഉത്പാദകര്, അതുപോലെ തന്നെ ഉപഭോക്താക്കള്, ഇവരുടെ എല്ലാം സഹകരണം ഇതിനകത്തുണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് എന്താണോ നിയമം അനുശാസിക്കുന്നത് ആ നിലയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത്.
ഓക്കെ, എന്തെങ്കിലും സാഹചര്യത്തിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണമോ അല്ലെങ്കിൽ കുടിക്കുന്ന വെള്ളമോ സേഫ് അല്ല എന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റും? അതൊരു വലിയ ക്വസ്റ്റ്യൻ തന്നെയാണ് അല്ലെ. ഫുഡ് സേഫ്റ്റി അതോറിറ്റിയുടെ ഈ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടൊരു സൊല്യൂഷൻ ഉണ്ട്, അത് നമുക്കറിയാം ഇന്ന്. പക്ഷെ കേൾക്കൂ കേൾക്കൂ കേട്ടുകൊണ്ടേരിക്കും ആർജെ ലാവണ്യയ്ക്ക് മോർണിംഗ് നമ്പർ 1 സൂപ്പർ ഹിറ്റ്സ് 93.5 റെഡ് എഫ്എമ്മിൽ. വെൽക്കം ബാക്ക് ടു മോർണിംഗ് നമ്പർ 1. കൂടെ ഉണ്ട് നിങ്ങളുടെ സ്വന്തം ആർജെ ലാവണ്യ. ഒരുപാട് ഫ്രണ്ട്സ് പറഞ്ഞു, അതായത് ആഹാരം അല്ലെങ്കിൽ ഭക്ഷണ സൗഹൃദമായിട്ടുള്ള ഒരു സ്ഥലം നമ്മുടെ ആവണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം, അതുപോലെ തന്നെ വെള്ളത്തിന്റെ കാര്യത്തിലും. പക്ഷെ ഇത്തരം കാര്യത്തിൽ എന്തെങ്കിലും ഒരു വീഴ്ച സംഭവിച്ച് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അതാണ് ലാവണ്യ ഇപ്പൊ പറഞ്ഞുതരാമോ നമ്മളോടൊപ്പമുള്ളത്.
ഡി ശിവകുമാർ, ഞാൻ ഭക്ഷ്യസുരക്ഷാ അസിസ്റ്റന്റ് കമ്മീഷണറാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് പരാതി പറയാം. പരാതി പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അപ്പൊ തന്നെ അത് അവിടെ എത്തുകയും ഈ മൊബൈൽ ലബോറട്ടറി ഉപയോഗിച്ച് തന്നെ ഒരു പ്രിലിമിനറി സർവൈലൻസ് ടെസ്റ്റ് നടത്തിയിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ നമുക്ക് ഡീറ്റെയിൽഡ് ടെസ്റ്റിന് വേണ്ടിയിട്ട് സാമ്പിൾ ലബോറട്ടറികളിലേക്ക് അയക്കുകയും ചെയ്യാം. അപ്പൊ അങ്ങനെ പരാതി പറയേണ്ട നമ്പർ വേണമെങ്കിൽ ഞാൻ ഒന്ന് പറയാം. ആ ടോൾ ഫ്രീ നമ്പർ ഉണ്ട്, 1800-425-1125. അതല്ലെങ്കിൽ തിരുവനന്തപുരം ജില്ലയിലെ നമ്പർ ആണെങ്കിൽ 894-334-6526.
ഓക്കെ, ഇതിനെ കുറിച്ചുള്ള അവബോധം ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് ഫുഡ് സേഫ്റ്റി അതോറിറ്റി ചെയ്യുന്നത്?
അതായത് പ്രധാനമായിട്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ക്ലാസുകൾ നടത്തുക. ഈ ക്ലാസുകൾ നടത്തുക എന്ന് പറയുമ്പോൾ അത് എല്ലാ വിഭാഗം ആളുകൾക്ക്, വ്യാപാരികൾക്ക്, അംഗൻവാടികൾക്ക്, പിന്നെ സ്കൂളുകൾക്ക്, അതുപോലെ തന്നെ കുടുംബശ്രീ പ്രവർത്തകർക്ക്, കാരണം അവരിപ്പോ കൂടുതലും ഈ ഭക്ഷ്യമേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് കുടുംബശ്രീ പ്രവർത്തകർക്കും ഇങ്ങനെ എല്ലാ വിഭാഗം ആളുകൾക്കും നമ്മൾ ട്രെയിനിങ് കൊടുക്കും ആദ്യമായിട്ട്. അപ്പൊ അതിനകത്ത് ജങ്ക് ഫുഡിനെതിരെയുള്ള കാര്യങ്ങളുണ്ടാകും, എങ്ങനെ ശുചിത്വപൂർണമായിട്ട് എങ്ങനെ ഭക്ഷണം പാകം ചെയ്യാം, മറ്റെന്തെല്ലാം മാനദണ്ഡങ്ങളാണ് നമ്മൾ പാലിക്കേണ്ടത്, അതുപോലെ തന്നെ പൊതുജനങ്ങൾക്കും ഞങ്ങൾ ക്ലാസ്സുകൾ നടത്താറുണ്ട്. അപ്പൊ ഉദാഹരണം പറഞ്ഞാല് ഒരു കാലാവധി കഴിഞ്ഞ ഭക്ഷണ പാക്കറ്റ് വാങ്ങിക്കരുതെന്ന് ഇപ്പൊ നാട്ടിൻ പുറത്തുള്ള ഒരാളിനെ ഒരു പക്ഷെ അറിഞ്ഞൂടായി.
അപ്പൊ
ലേബല് നോക്കി കൃത്യമായ വിവരങ്ങൾ ഉണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വാങ്ങിക്കുക. ഈ രീതിയിലുള്ള അവബോധന ക്ലാസ് നടത്തുക. ഇനിയിപ്പം ഒരു ഹോട്ടലുകാരനാണെങ്കിൽ പച്ചക്കറി കഴുകി ഉപയോഗിക്കുക എന്നുള്ളൊരു ഭാഗമുണ്ട്. അതിപ്പോ ഒരു ഉദ്യോഗസ്ഥ ഇടപെടൽ കൊണ്ട് ചെയ്യാവുന്ന കാര്യമല്ല, അത് സ്വയം ബോധം വന്നിട്ട് അവർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പൊ ഈ രീതിയിൽ എല്ലാ മേഖലകളിലുള്ള ആളുകൾക്കും ഒരു അവബോധമുണ്ടാക്കിയിട്ട് ഈ നിയമത്തിലേക്ക് എത്താനുള്ള ഒരു പരിശ്രമമാണ് ഞങ്ങൾ ഇതിലൂടെ നടത്തുന്നത്.
ഓക്കെ ഓക്കെ, ഫൈൻ ഫൈൻ. സോ മൊബൈൽ ലബോറട്ടറികളെ കുറിച്ച് കേട്ടു. അപ്പൊ അത്തരം കാര്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ ജനങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആണ്. അപ്പൊ അത് എവിടെയൊക്കെയാണുള്ളത്?
മൊബൈൽ ലബോറട്ടറി ഇപ്പൊ 3 ഞങ്ങൾ കേരളത്തില് നടന്നു വരുന്നുണ്ട്. അതായത് 1 തിരുവനന്തപുരത്ത്, എറണാകുളത്ത്, കോഴിക്കോട്.
ഓക്കെ,
ഈ ലബോറട്ടറി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു പ്രിലിമിനറി ടെസ്റ്റ്, എല്ലാ ടെസ്റ്റുകളും അതിനകത്ത് ചെയ്യാൻ കഴിയില്ല. അപ്പൊ ആ ഈ വാഹനം പോയിട്ട് ഓരോ സ്ഥലങ്ങളിൽ നിന്ന് അവിടുത്തെ ജലവും പിന്നെ അവിടെ നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ ഉപയോഗിക്കുന്ന കാര്യങ്ങളും എല്ലാം പരിശോധിച്ചിട്ട് എന്തെങ്കിലും ഒരു ഒരു പാരാമീറ്റർ, എന്തെങ്കിലും വേരിയേഷൻ കണ്ടാൽ ആ സാമ്പിൾ കൂടുതൽ പരിശോധനയ്ക്കായിട്ട് നമ്മൾ ലബോറട്ടറികളിലേക്ക് അയക്കും. ആ ഒരു രീതിയാണ് ഈ മൊബൈൽ ലാബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
ഓക്കെ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. നമ്മുടെ ചുറ്റുവട്ടമുള്ള വെള്ളവും അതുപോലെ ഭക്ഷണവും എത്രത്തോളം സുരക്ഷിതമാണെന്ന് നമുക്ക് തന്നെ ഒരു അവബോധം ആദ്യം ഉണ്ടാകണം. അതിനുവേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ് ശരിക്കും ഫുഡ് സേഫ്റ്റി അതോറിറ്റി ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മൾ ആദ്യം കുറച്ചൊന്ന് ചിന്തിച്ച് പ്രവർത്തിച്ചാൽ ബാക്കി കാര്യങ്ങളൊക്കെ വഴിക്ക് വഴിയെ വരും. സോ ഇത് നിങ്ങൾ ആർപ്പിക്കുന്നത് ആർജെ ലാവണ്യയാണ്, മോർണിംഗ് നമ്പർ 1 എൽസ് വെയ്റ്റ്സ് 93.5 റെഡ് എഫ് എമ്മിൽ. കേൾക്കൂ കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കൂ.